എന്റെ പേര് അന്ന കണ്ടത്തിൽ. ഞാൻ തിരുവല്ലായിൽ പുത്തൻപറമ്പിൽ കണ്ടത്തിൽ യശശരീരനായ കൊച്ചിപ്പൻ മാപ്പിളയുടെ ഇളയ മകനായ വർഗീസ് മാപ്പിളയുടെ ഏക മകളായി ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിവാഹം കഴിച്ച് ഞാൻ എന്റെ ഭർത്താവിനോടുകൂടെ ആഫ്രിക്കയിൽ ജോലിയായി പോയി. എന്നാൽ അവിടെ നിന്ന് മടങ്ങി വന്ന ശേഷം ഞാൻ എന്റെ ബിസിനസ് ആരംഭിച്ചതിന് ശേഷവും എന്റെ കുടുംബത്തിലും എന്റെ ഭർത്താവിന്റെ കുടുംബത്തിലും നടന്ന ക്രിസ്തീയ ജീവിതത്തെ പലപ്പോഴും തുലനം ചെയ്ത് നോക്കിയിരുന്നു. കൊച്ചിപ്പൻ മാപ്പിള തിരുവല്ലായിൽ 23 വയസ്സ് മുതൽ 55 വയസ്സ് വരെ MLC ആയി ജീവിച്ചിരുന്നു. അദ്ദേഹം തന്റെ മാതാവിന്റെ പാരമ്പര്യത്തെ പിൻപറ്റി കണ്ടത്തിൽക്കാരിൽ നിന്ന് വ്യത്യസ്തനായി ഒരു മാർത്തോമ വിശ്വാസം സ്വീകരിച്ച് 16 ഏക്കറിനകത്ത് ഒരു പള്ളി പണിതു. മാർത്തോമ പള്ളി പണിത് തന്റെ ആശ്രിതന്മാരായ കുറെ വീട്ടുകാരെ മാർത്തോമ സഭയിൽ ചേർത്തു. 25 ഏക്കറിനകത്ത് മിഷണറിമാരെ കൊണ്ടുവന്ന് മാർത്തോമക്കാർക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സ്ഥാപിച്ചു. 2 പ്രൈമറി സ്കൂളുകൾ, വായനശാല. ഇതുകൂടാതെ ആ നാട്ടിൽ മാരാമണ്ണ് കൺവെൻഷന് മുമ്പ് തന്നെ ഒരു കൺവെൻഷൻ തന്റെ ഭവനത്തിന് മുമ്പുള്ള പുത്തൻപറമ്പിൽ മണപ്പുറത്ത് പ്രശസ്തരായ ദേവദാസന്മാരെ കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടിരുന്നു. എനിക്ക് ഓർമ്മയുള്ള എന്റെ ബാല്യത്തിൽ പോലും ആ കൺവെൻഷൻ അവിടെ തുടർന്ന് നടക്കുമായിരുന്നു. ഇതെല്ലാം ചെയ്ത ഒരു പിതാവിന്റെ ഭവനത്തിൽ നടന്നുകൊണ്ടിരുന്ന ദാരുണമായ സംഭവങ്ങൾ ഈ വിശ്വാസത്തെ ഒന്നുകൂടെ ചുഴിഞ്ഞു നോക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. അതായത്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു പള്ളി പണിത് പട്ടക്കാരെ വാഴിച്ച് ബിഷപ്പന്മാരെ ആദരിച്ച് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്ത് ആശ്രിതന്മാർക്ക് വേണ്ടി മുഴുവൻ സമയം വേർതിരിച്ചു വെച്ച കൊച്ചിപ്പൻ മാപ്പിളയുടെ തലമുറ ഓരോന്നായി നശിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് 5 പെൺമക്കളും 4 ആൺമക്കളും ഉണ്ടായിരുന്നു. ആ ഭവനത്തിൽ തന്നെ 3 പെൺമക്കൾക്കായി അവർക്കുണ്ടായിരുന്ന ഏക മക്കളായിരുന്ന 3 പേർ സുബുദ്ധി നശിച്ച് അവരിന്നും ജീവിച്ചിരിക്കുന്നു. കുടുംബത്തിൽ ഓരോ തലമുറയിലും ഒരിക്കലും മാറാത്ത മദ്യപാനം, അതുപോലെ തന്നെ തളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഭവനത്തിലുള്ളവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്റെ മൂത്ത സഹോദരൻ കൊച്ചിപ്പൻ മാപ്പിള ജൂനിയർ, അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ 18 വർഷമായി ഒരു ട്യൂബർക്കുലോസിസ് മെനഞ്ചൈറ്റിസ് വന്ന് തളർന്നു കിടക്കുകയാണ്. കണ്ണുപോലും കാണാത്ത സാഹചര്യത്തിൽ കണ്ണുപോലും കാണാൻ കഴിയാതെ ഭവനത്തിൽ അവരായിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സൽപ്രവർത്തികൾ, നമ്മൾ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൽപ്രവർത്തികൾ ചെയ്ത ഒരു പിതാവിന്റെ ഭവനത്തിൽ, ഒരു വ്യക്തിയുടെ ഭവനത്തിൽ അദ്ദേഹത്തിന്റെ തലമുറയെ ഈ ശാപം വേട്ടയാടുന്നതിന് കാരണം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. ഇത് പലപ്പോഴും എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു. കാരണം ഒരു വശത്തെ യേശുക്രിസ്തു പറഞ്ഞ പോലെ ശത്രുക്കളെ സ്നേഹിക്കാത്ത ഒരു കൂട്ടം ജനം, അവരെല്ലാം ഞായറാഴ്ചയും പോയി വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് പാരമ്പര്യമായിട്ട് അവർ ആരാധിച്ചു വരുന്ന രീതിയിൽ തന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. വേറൊരു വശത്ത് അവശന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം അറിഞ്ഞുകൊണ്ട് രായും പയലും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന കുടുംബക്കാർ, എവിടെയോ ഒരു പൊരുത്തക്കേടുള്ളതായി എനിക്ക് തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി. തന്നെയുമല്ല തലമുറയിൽ ഓരോരുത്തരായി നശിച്ചു പോകുന്നത്, മദ്യപാനം, അകാല മൃത്യു, ഭ്രാന്ത്, തളർച്ച, ഇത് ഓരോ തലമുറയും വേട്ടയാടുന്ന കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിന് ഭാരിച്ച ബുദ്ധിമുട്ടുണ്ടായി. ആരോ എന്റെ മനസ്സിൽ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരുന്നു, ഒരു ശാപം നിന്റെ തലമുറയെ വേട്ടയാടുന്നു. ഇങ്ങനെയിരിക്കെ വേദപുസ്തവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഞാൻ ഒരു അവിശ്വാസി അല്ലായിരുന്നു. ദൈവത്തെ വിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല. ഞാനും ദൈവവുമായിട്ട് എനിക്ക് ഹൃദയത്തിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. വളരെ ചെറുപ്പം മുതൽക്കേ എന്റെ ഗ്രാൻഡ് ഫാദർ പണിയിച്ച പള്ളിയിൽ പോവുകയും സൺഡേ സ്കൂളിൽ എല്ലാ ക്ലാസ്സുകളിലും 1st സമ്മാനം വാങ്ങിച്ച് ജയിക്കുകയും വേദപാഠ ക്ലാസ്സുകളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ പോവുകയും ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ദൈവവുമായിട്ട് വലിയ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ഇവർ പറയുന്ന ദൈവത്തിനും വചനത്തിൽ പറയുന്ന ദൈവത്തിനും അല്ലെ വചനം നമ്മളെ ഉപദേശിക്കുന്നതിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായപ്പോൾ ഞാൻ പാരമ്പര്യമായി ജനിച്ചു വളർന്ന് കണ്ടു വളർന്ന വിശ്വാസത്തെ ഉപേക്ഷിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായി. ഒന്ന്, എന്റെ ഹൃദയത്തെ മതിച്ച ഒരു ചിന്ത, നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ നമ്മൾ സേവിച്ചിട്ട് കാര്യമുണ്ടോ? എന്റെ പിതാക്കന്മാർ പള്ളി പണിയുകയും പള്ളിക്കൂടം പണിയുകയും അശരണരായിട്ടുള്ളവർക്ക് ആലംബം ആശ്രയമായി തീരുകയും ചെയ്തിട്ടും ഇതെല്ലാം ചെയ്തിട്ടും ആ തലമുറ എന്തുകൊണ്ട് നശിച്ചു പോകുന്നു? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലേ നമ്മൾ പെരുമാറുന്നത്? അല്ലേ എന്തുകൊണ്ട് ഈ ദൈവം എന്റെ കുടുംബത്തിൽ പ്രസാദിക്കുന്നില്ല? ഇങ്ങനെ പ്രസാദിക്കാത്ത ഒരു ദൈവത്തെ ഇനി സേവിച്ചിട്ട് കാര്യമില്ല. വിവാഹം കഴിഞ്ഞ് വിദേശവാസവും കഴിഞ്ഞു വന്ന് നാട്ടിൽ വ്യവസായം തുടങ്ങി ഞാനൊരു ബിസിനസ്സുകാരിയായി അറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരു സത്യാന്വേഷണത്തിന് ഞാൻ മുതിർന്നു. ആദ്യം ഞാൻ ചെയ്തത് ഞാൻ ജനിച്ചു വളർന്ന വിശ്വാസത്തെ ഉപേക്ഷിക്കുക എന്നതായിരുന്നു. എന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ സേവിക്കുവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് ഹൈന്ദവ സത്യങ്ങൾ അറിയുവാൻ വേണ്ടി പുറപ്പെട്ടു. ഞാൻ പൂഞ്ഞാറുള്ള ബ്രഹ്മശ്രീ മിത്രൻ നമ്പൂതിരിപ്പാടിന്റെ ശിഷ്യത്വം എടുത്തു. 33 കോടി ദൈവങ്ങളുടെ മന്ത്രങ്ങളുടെ മൂലമന്ത്രമായ ശ്രീവിദ്യ ഉപാസിക്കുവാൻ തുടങ്ങി. 1986 ഓഗസ്റ്റിലാണ് ശ്രീവിദ്യ ഇനീഷ്യേഷൻ ഞാൻ എടുക്കുന്നത്. സ്വർണ മോതിരം കൊണ്ട് എന്റെ നാവിൽ മിത്രൻ നമ്പൂതിരിപ്പാട് ആ മന്ത്രം എഴുതി തന്നു. വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ആ മന്ത്രം 6 മണി വരെ ഉരുവിടുമായിരുന്നു. അക്ഷരലക്ഷം ഉപാസിച്ചാൽ പിന്നെ ഉപദേശിക്കാമെന്നാണ് അവരുടെ പ്രമാണം. ഞാൻ അക്ഷരലക്ഷമല്ല, അതിലേറെ ലക്ഷങ്ങൾ ഞാൻ ഉപാസിച്ചു. എന്നാൽ എന്റെ ഭവനത്തിന്റെയോ എന്റെ കുടുംബത്തിന്റെയോ അവസ്ഥയ്ക്ക് ഭേദമുണ്ടായില്ല. ഈ മൂകാംബിക എന്ന് പറയുന്ന സ്ഥലം കൊല്ലൂർ എന്ന് പറയുന്നിടത്താണ് മൂകാംബിക ക്ഷേത്രം. അത് മാംഗ്ലൂരിൽ നിന്ന് 4 മണിക്കൂർ ദൂരം യാത്ര ചെയ്താലേ അവിടെ ചെല്ലുവാനൊക്കെയുള്ളൂ. മൂകാംബികയിൽ നിന്ന് 18 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം ഒരു ജീപ്പിൽ കയറിയെങ്കിൽ മാത്രമേ മൂലസ്ഥാനമായ കുടജാദ്രിയിൽ എത്തുകയുള്ളൂ. 1986 ശേഷം 4 പ്രാവശ്യം ഞാൻ കുടജാദ്രിയിൽ എത്തി. 1996 മെയ്യിൽ അവിടെ നിന്ന് 1600 അടി പൊക്കത്തിൽ ചിത്രമൂല എന്ന് പറയുന്ന സ്ഥലത്ത് വിവേകാനന്ദൻ തപസ് ചെയ്ത സ്ഥലത്ത് ഒരൊറ്റയടി പാതയിൽ കൂടെ ഞാൻ നടന്നു കയറി. ഞാൻ അപ്പോഴേക്കും എൻ്റെ ജീവിതം മടുത്തിരുന്നു. വേട്ടയാടുന്ന ദുരന്തങ്ങൾ, ഞാൻ കണ്ടെത്തിയ സത്യങ്ങൾക്കോ ഞാൻ അന്വേഷിച്ച സത്യങ്ങൾക്കോ ഞാൻ ജനിച്ചു വളർന്ന വിശ്വാസങ്ങൾക്കോ എന്നെയും എൻ്റെ തലമുറയും ഇതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഒരു രാവിലെ സമയം ഞാൻ ആ ഒറ്റയടിപ്പാത നടന്നു കയറി. എങ്ങാനും ഒരു ചെറിയ മണൽത്തരിയിൽ തട്ടി എന്റെ കാല് സ്ലിപ്പ് ചെയ്താൽ 6000 അടി താഴ്ചയിലുള്ള ഒരു കൊക്കയിലേക്ക് ഞാൻ നിലം പതിക്കുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ ദൈവത്തിന് എന്നെ കൊണ്ടൊരാവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് എവിടെയും വീഴാതെ ദൈവം എന്നെ മുകളിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ആകെ കൂടെ കണ്ടത് അവിടെ കണ്ട ഒരു സന്യാസിയും 1-2 കരിങ്കൽ സ്ലാബുമാണ്. ക്ഷീണിച്ച് കയറി ചെന്ന ഞാൻ അവിടെ കണ്ട വെള്ളവും അവർ തന്ന തീർത്ഥവും ഒക്കെ കഴിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എവിടെയാണ് ദൈവം? വാസ്തവമായും ദൈവം ആരാണ്? ക്രിസ്തുവാണോ കൃഷ്ണനാണോ? എനിക്കൊരു സത്യം അറിയണം. എന്റെ കുടുംബത്തെ ഈ പിന്തുടരുന്ന ഈ വേട്ടയാടുന്ന ശാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് കണ്ടെത്തിയേ മതിയാവും. ഇതിനിടെ സത്യം അന്വേഷിക്കാൻ ഇറങ്ങി മൂകാംബികയിൽ പോകുന്നു, സായിബാബയുടെ അടുത്ത് പോകുന്നു, അമൃതാനന്ദമയ്യയുടെ അടുത്ത് പോകുന്നു. ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരു കുടുംബിനിയായി മാതൃകാപരമായി ജീവിക്കേണ്ട ഞാൻ ഈ സത്യങ്ങളുടെ പുറകെ അലിഞ്ഞു തിരിയുന്ന കണ്ടപ്പോൾ സമൂഹത്തിൽ പലരും എന്നെ കുറ്റപ്പെടുത്തി. അഹങ്കാരി, അധിക പ്രസംഗി എന്നൊക്കെ എന്നെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഒരിക്കലും എന്റെ മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടിയിരുന്നില്ല. ഒരു സത്യം എനിക്ക് അറിഞ്ഞേ തീരൂ. ഈ സത്യത്തിനു വേണ്ടി ഞാൻ പരക്കം പായുകയായി. ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. 1986 തൊട്ട് 1996 വരെ എല്ലാ വർഷവും ഞാൻ സായിബാബയുടെ അടുത്ത് പോകുമായിരുന്നു. ഏകദേശം 8 വർഷത്തോളം ഞാൻ മാതാ അമൃതാനന്ദമയുടെ അടുത്ത് പോയി. ജ്യോത്സ്യം ഞാൻ അഭ്യസിച്ചു. ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ വായിച്ചു. പാരാസൈക്കോളജി, മെറ്റാഫിസിക്സ്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, എവിടെയൊക്കെ എന്തെല്ലാം പുസ്തകങ്ങൾ കിട്ടുമായിരുന്നോ, ഫിലോസഫി, എന്തൊക്കെ വായിക്കാമോ അതൊക്കെ വായിച്ച് എവിടെയെങ്കിലും ഇതിനൊരു ക്ലൂ കണ്ടെത്തുവാൻ ഞാൻ പരശതം പുസ്തകങ്ങളെ ആശ്രയിച്ചു. അനേക മണിക്കൂറുകൾ ഞാൻ ഉറക്കൊഴിഞ്ഞ് രാത്രി മുഴുവൻ വായിച്ച് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തു. ഒരു ഡോക്ടറേറ്റ് ലഭിക്കാനാണെങ്കിൽ ഒരു 3-4 ഡോക്ടറേറ്റിനുള്ള തീസിസ് ഞാൻ പ്രിപ്പയർ ചെയ്തു. എന്നാൽ ഒരിടത്തും എനിക്കൊരു സത്യം കണ്ടെത്താനായില്ല. എല്ലാവരും അവരവരുടെ സത്യം പറയുന്നു. എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവങ്ങളെ അന്വേഷിക്കുന്നു. ഞാൻ സായിബാബയുടെ അവിടെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച ആളുകളെ കാണും. എല്ലാവരും ചോദിക്കുന്നു, ഭഗവാനെ എനിക്കത് വേണം, ഭഗവാനെ എനിക്കിത് വേണം. ഞാൻ മാതാ അമൃതാനന്ദമയുടെ അവിടെ പോകുമ്പോൾ അവർ പറയുന്നു, അമ്മയെ എനിക്കിത് വേണം, അമ്മയെ എനിക്കത് വേണം. എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരവർ കണ്ടെത്താവുന്ന ദൈവങ്ങളെയൊക്കെ കണ്ടെത്തുകയാണ്. ഇതൊക്കെയാണോ ദൈവങ്ങൾ? എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ് ദൈവം. ഞാൻ മടുത്തു. ഇതിനോടെ ഒരു ബിസിനസ്സുമായി എറണാകുളത്ത് വന്ന് താമസിച്ച് ഞാൻ രോഗിയായി തീർന്നു. ഒരു ഓപ്പറേഷന് ശേഷം 8 മാസത്തോളം ഞാൻ കിടക്കയിലായി. 8 മാസം കിടക്കയിലായപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്കൊരു പരാജയമായിട്ട് എന്റെ ജീവിതം തുടർന്നുകൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിന് ഒരു അന്ത്യം കുറിക്കുക തന്നെ. നല്ല മിടുക്കിക്കുട്ടിയായിട്ട്, അഹങ്കാരിയായിട്ട്, കണ്ടത്തിലെ പെണ്ണായിട്ട് അറിയപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു പരാജയമായിട്ട്, ഒരു ചോദ്യചിഹ്നം പോലെ ആ കിടക്കയിൽ കിടക്കുവാൻ എന്റെ മനസ്സിനെ അനുവദിച്ചില്ല. മരണം തന്നെയാണ് അതിന്റെ ഒരു അവസാനമെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുവേണ്ടി ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എന്നാൽ എങ്ങനെ ആത്മഹത്യ ചെയ്യണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതിനുള്ള ഉപാധികൾ ഞാൻ മനസ്സുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരു പ്ലാവിന്റെ മണ്ടയ്ക്ക് കയറി തൂങ്ങുവാൻ എന്റെ അഭിമാനം എന്നെ സമ്മതിച്ചില്ല. ഒരു റെയിൽവേ പാളത്തിൽ പോയി തല വെക്കുവാൻ എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് എന്നെ അനുവദിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ഒരു ആത്മഹത്യ ചെയ്യുക? അന്തസ്സായിട്ടൊന്ന് മരിക്കണം, അത് മാത്രമേ ഉള്ളായിരുന്നു എന്റെ ആഗ്രഹം. ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെട്ട് ഞാൻ ആ കട്ടിലിൽ കിടക്കുമ്പോൾ എന്റെ മനസ്സ് വളരെ ആക്റ്റീവായിരുന്നു. ഒരു ആക്റ്റീവ് മൈൻഡോടുകൂടെ ഒരു നിശ്ചലമായ ശരീരത്തിൽ കഴിയുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, ആരാണ് ദൈവം? സത്യസായിബാബയാണോ? നീയാണോ ദൈവം? മാതാ അമൃതാനന്ദമയി, നിങ്ങളാണോ ദൈവം? യേശുവാണോ ദൈവം? എന്റെ പിതാക്കന്മാരുടെ ദൈവമാണോ ദൈവം? എങ്കിൽ എന്തിന് ഈ ദൈവങ്ങൾക്കൊന്നും എന്തുകൊണ്ട് എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ കഴിയുന്നില്ല? ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഭിത്തിയിലേക്ക് മുഖം തിരിച്ച് ഞാൻ പറയാതെ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കെ, വാസ്തവമായും എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കെ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി എന്റെ ശിഷ്ടായുസ് ഞാൻ ചെലവഴിക്കാൻ തയ്യാറാണ്. 24 മണിക്കൂറും ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ വാസ്തവമായും ജീവിക്കുന്ന ദൈവം ആരാണെന്ന് എന്നോട് പറയണം. എനിക്കത് വ്യക്തമായി മനസ്സിലാക്കി തരണം. എങ്കിൽ മാത്രമേ ഞാൻ അതിനുവേണ്ടി എന്റെ ജീവിതം ചിലവഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ദൈവം ആരാണെന്ന് എനിക്ക് അപ്പോഴും അറിഞ്ഞുകൂടാ. വാസ്തവമായിട്ടും എല്ലാവർക്കും അവരവരുടേതായ ദൈവങ്ങളുണ്ട്. ക്രിസ്ത്യാനി പറയുന്നു ക്രിസ്തുവാണ് ദൈവം, ഹൈന്ദവർ പറയുന്നു കൃഷ്ണനാണ് ദൈവം, മുസ്ലിംസ് പറയുന്നു അള്ളയാണെന്ന് ദൈവം. ഇതിനെ ഒന്നും ഡിസ്പ്യൂട്ട് ചെയ്യുവാനുള്ള, ഇതിനെയൊന്നും ഖണ്ഡിക്കുവാനുള്ള ഒരു അറിവ് എനിക്കില്ല. പിന്നെ എനിക്കാകെ ഒരു സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എനിക്ക് വേണ്ടി പ്രത്യക്ഷനാകണം. ആ ദൈവം തന്നെ എനിക്കിത് ബോധ്യമാക്കി തരണം. മറ്റൊരാൾ പറഞ്ഞിട്ടൊരു സത്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു തീരുമാനമെടുത്തു, ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതം കൊടുക്കാം, പക്ഷേ വാസ്തവമായി ആ ദൈവം ആരാണെന്ന് എനിക്കറിയണം. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ദൈവം ആരാണെന്ന്? എനിക്ക് ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഞാൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ എഴുന്നേറ്റ് നടന്നാൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനം ഉണ്ടാകുകയില്ലേ? പിന്നെ എന്തുകൊണ്ട് എന്നെ എഴുന്നേപ്പിച്ചുകൂടാ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് പെന്തക്കോസുകാർ എന്റെ ഭവനത്തിൽ കടന്നു വന്നത്. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ സമുദായ വിശ്വാസക്കാർ വിചാരിക്കും ഞാൻ പെന്തക്കോസുകാരെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞാണെന്നല്ല. അതിന് ഇനിയും ബാക്കി കിടക്കുന്നു. ഞാൻ പറയാം, ഇവരെന്റെ ഭവനത്തിൽ കടന്നു വന്നു, ഇവരെന്നോട് വചനമൊക്കെ പറഞ്ഞു, ഇവർ സ്നാനം ഒരു സത്യമാണെന്ന് എന്നോട് പറഞ്ഞു, ഇവരുടെ പ്രാർത്ഥന എനിക്കിഷ്ടമായിരുന്നു, ഇവർ ഞാനും അവരോടൊപ്പം ഉപവസിച്ചു, എല്ലാ വെള്ളിയാഴ്ചകളിലും അവർ കടന്നു വരുന്ന പതിവായി, നിശ്ചലയായിട്ട് ഒരു ഒരു കട്ടിലിൽ കിടക്കുന്ന എനിക്ക് ഇവരുടെ വരവ് വളരെ ഇഷ്ടമായിരുന്നു. മാത്രമല്ല ക്രിസ്തുവിനെയും ഈ വേദപുസ്തകവും അതിലെ വചനങ്ങളും ഒക്കെ ഞാൻ പണ്ടേ ഇഷ്ടപ്പെട്ടവയായിരുന്നു. ഇതൊക്കെ എനിക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു. എങ്കിലും ഇവർ പറഞ്ഞ സ്നാനം എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന വിശ്വാസത്തിൽ ശിശു സ്നാനമേ ഉള്ളൂ, മറ്റൊരു സ്നാനമില്ല. അത് ഞങ്ങളുടെ സമുദായം ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആരും ഉപദേശിക്കുന്നില്ല. ഇതൊരു സത്യമായിരുന്നെങ്കിൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരുമായിരുന്നല്ലോ. അപ്പൊ ഇതാരും പറഞ്ഞില്ല എങ്കിൽ ഇതൊരു സത്യമല്ലായിരിക്കും. എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വായനയും സത്യാന്വേഷണം നടത്തിയ എന്നെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് തോന്നി. എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർ പോയി പ്രവാചകന്മാരെ പലരെ വിളിച്ചുകൊണ്ടുവന്നു. അവരൊക്കെ പ്രവചിച്ചു പറഞ്ഞു, സ്നാനം സത്യമാണ് തന്നെയല്ല, ഞാൻ ദൈവകൽപ്പന പ്രമാണിക്കണം, ഞാൻ ദൈവകൽപ്പന പ്രമാണിച്ചാൽ ദൈവം എനിക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എന്നെ വാലല്ല തലയാക്കും, ഒരുപാട് വാഗ്ദത്തങ്ങൾ. ഞാൻ ഇതെല്ലാം കേട്ടു, എനിക്ക് തന്ന ആലോചനകളുടെ ഒക്കെ അതെല്ലാം ഞാൻ കുറിച്ചു വെച്ചു. പക്ഷെ ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇത് ഏറ്റെടുക്കത്തില്ല. കാരണം ഇത് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവാണ് പറഞ്ഞതെങ്കിൽ ആ ആത്മാവ് എന്നോട് ഇടപെടട്ടെ. ആ ആത്മാവ് എന്ന് എന്നോട് പറയുമോ ഞാൻ ആ സ്നാനത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരുപക്ഷെ അവർക്ക് ഏറെ നിരാശ തോന്നിക്കാണും. കാരണം ഇന്ന് ഞാൻ ആ നിരാശ അനുഭവിക്കുന്നുണ്ട്. പലരോടും ഈ സത്യം തുറന്നു പറയുമ്പോൾ, അവർ ഏറ്റെടുക്കാതാവുമ്പോൾ, എന്റെ ഹൃദയത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുമ്പോൾ, അന്ന് അവരെനിക്ക് വേണ്ടി അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രയാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ഒരു ലുദിയയുടെ ഹൃദയം തുറന്നുകൊടുത്ത ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയം തുറന്നു കൊടുക്കാതെ, അവരുടെ കരുട്ട് കണ്ണുകൾ തുറക്കാതെ ഒരു കാരണവശാലും അവർ ഈ സത്യം ഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിന്റെയും പുറകിൽ ഒരു സത്യമുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് ദൈവം എല്ലാവരുടെയും ഹൃദയം തുറക്കുന്നില്ല, എല്ലാവരുടെയും കുരുട്ടുകണ്ണുകളെ തുറക്കുന്നില്ല, എന്തുകൊണ്ട് ദൈവം അത് ചെയ്യുന്നില്ലെന്ന് പലരും അത് ചോദിക്കും. എന്നാൽ ഞാൻ പറയാം, യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അത് പറയുന്നു, ഈ ജനം കവർച്ചയായും കൊള്ളയായും പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. സൃഷ്ടിതാവായ ദൈവം തന്റെ സൃഷ്ടിയിലുള്ള സകലത്തിനെയും സ്നേഹിക്കുമ്പോൾ, മനുഷ്യൻ പാപിയാണെങ്കിലും ആ പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുമ്പോൾ അവന്റെ പാപത്തെ മാത്രമേ വെറുക്കുന്നുള്ളൂ. ആ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ഒരു കാര്യം പറയുന്നു, ഈ നശിച്ചുപോയ ജനത്തെ, ഈ കൊള്ളയായി പോയ ജനത്തെ, ഈ കവർച്ചയായി പോയ ജനത്തെ മടക്കി തരിക എന്ന് ഒരുവൻ ചോദിക്കണം. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഈ സത്യം കണ്ടെത്തിയ അനേകരെ ഇന്ന് ദൈവമാക്കിയിരിക്കുന്നത്. അവർ ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരെ ദൈവം വാസ്തവമായി മുഖാന്തരങ്ങൾ ഉണ്ടാക്കി ഈ സത്യത്തിലേക്ക് വഴി നടത്തുന്നു. ഇതൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്ന അന്നിതിന്റെ ഒന്നും ആഴങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ദുശാഠം പിടിച്ച എന്നോട് ദൈവത്തിന് മനസ്സലിവ് തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെ ആ ദീനക്കിടക്കയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. പിന്നെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എന്റെ ഒരു രണ്ടാം ജന്മമായിരുന്നു. എന്റെ ബിസിനസ്, നഷ്ടപ്പെട്ട ബിസിനസ്, നഷ്ടപ്പെട്ട ആരോഗ്യം എല്ലാം ദൈവം എനിക്ക് മടക്കി തന്നു. ബിസിനസ്സിൽ വീണ്ടും പ്രോഗ്രസ് ഉണ്ടായി, വളർച്ചയുണ്ടായി, ധനം സമ്പാദിച്ചു, മാനം സമ്പാദിച്ചു. ഞാൻ വീണ്ടും മടങ്ങി എറണാകുളം പട്ടണത്തിലേക്ക് കടന്നു വന്നു. ദൈവം എനിക്ക് മനോഹരമായ ഒരു ഫ്ലാറ്റ് തന്നു, മനോഹരമായ ഒരു ഓഫീസ് തന്നു, വാഹനങ്ങൾ തന്നു. ഞാൻ ഓർത്ത് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ വാസ്തവമായും പറയട്ടെ. എന്നെ കേൾക്കുന്നവരോട്, ദൈവം ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ എവിടെയും പോയി ഒളിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ കണ്ണ് അവരെ പിന്തുടർന്നു കൊണ്ടിരിക്കും. കാരണം യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വേർതിരിച്ച് വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചുവെന്ന് യിരെമ്യാവിനോട് പറഞ്ഞ ദൈവം ഒരു വ്യക്തി അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവരെ കണ്ട് അവരെ ഒരു കാര്യത്തിന് വേണ്ടി വേർതിരിച്ചതാണെങ്കിൽ ആ ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ച് അന്നാകണ്ടത്തിൽ നല്ല വേറെ ആർക്കും എവിടെയും പോകാനൊക്കത്തില്ല. വലിയ പാരമ്പര്യം പറഞ്ഞ കൊച്ചിപ്പൻ മാപ്പിളയുടെ ഇളയ മകന്റെ ഓമനപുത്രിയായിട്ട് വളർന്ന അന്നാക്കണ്ടത്തിൽ കേരളത്തിന്റെ തലങ്ങനെയും വിലങ്ങനെയും ഇന്റർനെറ്റ് പ്രചരിപ്പിച്ചുകൊണ്ട് ഓടി നടന്നപ്പോഴും ദൈവത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു, എനിക്ക് ഇവളെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ ഗ്രാമത്തിൽ നേരെ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതയെ കാണും, അതിനെ അയച്ചുകൊണ്ടുവരിക. ആരെങ്കിലും ചോദിച്ചാൽ ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുക. കെട്ടപ്പെട്ടിരിക്കുന്ന ഓരോ കഴുതകളെയും കൊണ്ട് എന്റെ കർത്താവിന് ആവശ്യമുണ്ട്. അതിന്റെ മേൽ വാഹനമേറുവാൻ എന്റെ ദൈവമാണ് അതിനെ അയപ്പിച്ചു കൊണ്ടുവരുന്നത്, തന്റെ ശിഷ്യന്മാരെ അയച്ച്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ശിഷ്യന്മാർ? മത്തായിയുടെ സുവിശേഷം 28:18 വാക്യങ്ങൾ പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന അവർ ഏത് ജാതിയിലുള്ളവരാകട്ടെ, ഏത് ഭാഷയിലുള്ളവരാകട്ടെ, അവർ ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ ശിഷ്യന്മാരായിട്ടുള്ളവരെ കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ കെട്ടപ്പെട്ട പല കഴുതകളെയും ദൈവം അഴിപ്പിച്ചെടുക്കുന്നത്. ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഒരു കെട്ടപ്പെട്ട കഴുതയായിരുന്നെങ്കിൽ, എന്റെ ദൈവം അഴിച്ചുകൊണ്ട് വന്നെങ്കിൽ, എന്റെ കർത്താവിന് വാഹനമേറുവാൻ ഒരു കഴുതയായി തന്നെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഒരു കഴുതയെ ദൈവം അഴിച്ചു കഴിഞ്ഞ് വാഹനമേറുകയെങ്കിൽ ഇന്നലെ വരെയും നാട്ടുകാരുടെ വിഴുപ്പ് ചുമന്ന കഴുത ഇന്ന് കർത്താവിന് വാഹനമായി തീരുകയും നാട്ടുകാർ അവനെ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കുകയും ചെയ്യുന്നു. ആ കഴുത അഴിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വഴിയിൽ വിരിച്ചു. അവരുടെ വിശേഷ വസ്ത്രങ്ങളിൽ കൂടെയാണ് ഇന്നലെ ആർക്കും വേണ്ടാതിരുന്ന ആ കഴുത യാത്ര ചെയ്യുന്നത്. ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ദൈവം അവരെ ഒരു മാനപാത്രമാക്കി തീർക്കുകയാണ്. ഇന്നലെ വരെയും സമൂഹത്തിന് വേണ്ടാത്ത ജീവിതങ്ങൾ, ഇന്നലെ വരെയും വീട്ടുകാർക്ക് വേണ്ടാത്ത ജീവിതങ്ങൾ, ഇന്നലെ വരെയും നാട്ടുകാർക്ക് ഭാരമായിരുന്ന ജീവിതങ്ങൾ, അവരെയൊക്കെ എന്റെ ദൈവം വിളിച്ച് വേർതിരിച്ച് കഴിയുമ്പോൾ അവർ സമൂഹത്തിൽ മാനപാത്രങ്ങളായി മാറുകയാണ്. പറഞ്ഞു തീർന്നില്ലല്ലോ കണ്ടത്തിൽ കുടുംബത്തിന്റെ ശാപം. അതായിരുന്നു എന്റെ അന്വേഷണം. അങ്ങനെ പെന്തക്കോസ്റ്റുകാർ പറഞ്ഞ സ്നാനത്തെ തിരസ്കരിച്ച് എന്റെ സത്യാന്വേഷണവുമായിട്ട് എന്റെ ബിസിനസിന്റെ പുതിയ മേഖലകളിലേക്ക് കടന്ന് ഞാൻ എറണാകുളം പട്ടണത്തിൽ വന്നെങ്കിൽ ദൈവത്തിന്റെ കണ്ണ് എന്നെ പിന്തുടർന്നു. അവൻ എറണാകുളം പട്ടണത്തിലും വന്നു. അന്നാക്കണ്ടത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചു കൊണ്ടിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഞാൻ ഒരിക്കൽ തൃശൂർ കാസിനോയിൽ ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു മൈക്രോഫോണിൽ കൂടെ അവിടെ കടന്നു വന്ന ജനങ്ങളോട് ഇന്റർനെറ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ എന്റെ കാതിൽ മന്ത്രിച്ചു, നീ അനേകരോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് ഒരു ട്രെയിനിങ് ആണ് തരുന്നത്. ഞാൻ പെട്ടെന്ന് നോക്കി, ഇതാരാ എന്നോട് പറയുന്നേ, അനേകരോട് എന്ത് സംസാരിക്കുവാനാണ്? എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് എനിക്കറിയാം, അനേക വേദികളിൽ എന്റെ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ, മറ്റമില്ലാത്ത വചനം നശിച്ചു പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയുവാൻ, അവരെയൊക്കെ കത്തുന്ന തീപ്പൊയ്കയിൽ നിന്ന് തിരിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം എനിക്ക് അന്ന് തന്നത് ഒരു ട്രെയിനിങ് ആണ്. അന്നൊരു ഇന്റർനെറ്റ് പറഞ്ഞ് ആഗോള വ്യാപകമായി കിടക്കുന്ന ഒരു നെറ്റിലേക്ക് ജനങ്ങളെ ആകർഷിച്ചെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹ വലയത്തിലേക്ക്, ആ സ്നേഹത്തിന്റെ നെറ്റിലേക്കാണ് ഇന്ന് ജനങ്ങളെ ഞാൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയങ്ങളൊക്കെ കർത്താവിന്റെ വേലക്കായിട്ട് ഞാൻ ചെലവഴിക്കുന്നു. ഇപ്പോഴും എനിക്ക് ബിസിനസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നിട്ട് എന്ത് സംഭവിച്ചു അന്നാക്കണ്ടത്തിന്? അന്നക്കണ്ടത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ പറയാം. അങ്ങനെ മിടുക്കിയായിട്ട് വീണ്ടും വന്ന് എറണാകുളം പട്ടണത്തിൽ വീടായി, ഓഫീസായി, വാഹനങ്ങളായി, ഇന്റർനെറ്റ് പറയുന്നു, എല്ലാ മീഡിയയിലും കവറേജ് ആയി, ഏഷ്യാനെറ്റിൽ വരുന്നു, ദൂരദർശൻ വരുന്നു, എല്ലാ ചാനലുകളിലും ഇന്റർനെറ്റും ഹൈടെക് സാധനങ്ങളും പറയാനായിട്ട് അന്നാക്കണ്ടത്തിൽ വളരെ ബിസിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവിടെ ദൈവമക്കൾ കടന്നു വന്നു. അവിടെ ഒരു ദേവദാസനെ കൊണ്ടുവന്നിട്ട് ഒരു അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അതിനെന്താ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ആ ദേവദാസൻ തന്റെ ചർച്ചിലേക്ക് വല്ലപ്പോഴും ഒക്കെ കടന്നു ചെല്ലാൻ എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോയി പോകുമായിരുന്നു. ആ പോകുന്ന സമയത്ത് ഞാൻ ഒരു വിശ്വാസത്തിലും വന്നിട്ടില്ല. ഞാൻ ഇവരെയൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കും. നോക്കുമ്പോൾ അവരൊക്കെ അന്യഭാഷയിൽ സംസാരിക്കുന്നു, ആരാധിക്കുന്നു. ഈ അന്യഭാഷ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഒന്ന് തന്നെയാണോ പറയുന്നത്? പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറയുകയാണോ? കാണാതെ പഠിച്ച് പറയുകയാണോ? എഴുതി വെച്ചിട്ട് നോക്കി വായിക്കുകയാണോ? ഇതെന്താണെന്ന് ഞാൻ ഇങ്ങനെ ഓരോ വ്യക്തികളെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. അതേസമയം ഇവരൊക്കെ എന്നെ സഹതാപപൂർവ്വം വീക്ഷിക്കുന്നുണ്ട്. കാര്യം നെറ്റിക്ക് മൂകാംബിയലെ പൊട്ട്, പിന്നെ ചോറ്റാനിക്കര പൊട്ട്, അതിന്റെ താഴെ വേറൊരു പൊട്ട്, എങ്ങനെ ഉച്ചതൊട്ടുള്ളംകാലുപോലെ പൊട്ടും ഒക്കെയായിട്ട് തികച്ചും ലോകപരമായ ഒരു സ്ത്രീ അവിടെ കടന്നു വരുന്നു. ഇവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് ആ ജനങ്ങൾ എന്നെ സഹതാപപൂർവ്വം നോക്കുന്നുണ്ടായിരിക്കും. ഒരു കാര്യം പറയട്ടെ, എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ വാസ്തവമായും ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാൻ ദൈവം മുഖാന്തരങ്ങൾ ഒഴിവാക്കുന്നു. അങ്ങനെ ഒരു മുഖാന്തരമാണ് ഞാൻ വീണ്ടും കടന്നു വരാൻ കാരണം. എന്റെ ഒരു സുഹൃത്ത് എന്നെ അന്വേഷിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ഒക്കെ പെന്തക്കോസ്റ്റ് ചർച്ചിലൊക്കെ പോകുമല്ലോ, എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ എനിക്ക് പരിചയമുണ്ടായിരുന്ന ഞാൻ കടന്നു പോകുന്ന ചർച്ചിലെ പാസ്റ്റർ അപ്പോൾ അമേരിക്കയിലേക്ക് പോയി എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റു പെന്തക്കോസ്റ്റുകാരെ ഒന്നും പരിചയമില്ല, പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഈ വ്യക്തിയുടെ സഹോദരൻ അമേരിക്കയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇന്റർനെറ്റിലെ ഒരു ഇമെയിൽ വഴി ഞാൻ ചോദിച്ചു, എങ്ങനെ നിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, ആരെങ്കിലും പെന്തക്കോസ് പാസ്റ്റർമാരുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം എനിക്ക് അവിടെ നിന്ന് ഇന്ന് ഞാൻ കടന്നു ചെന്ന് ആരാധിക്കുന്ന ചർച്ചിലെ ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിലെ എൻ ജി സാംകുട്ടിയുടെ ഫോൺ നമ്പർ എനിക്ക് തന്നു. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നാരാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, ഞാൻ ഒരു ബിസിനസ്സുമായിട്ട് എറണാകുളം പട്ടണത്തിൽ കഴിയുന്നു, പാസ്റ്റർ എന്റെ ഭവനത്തിൽ ഒന്ന് കടന്നു വരുമോ, എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അദ്ദേഹം സന്തോഷപൂർവ്വം കടന്നു വന്നു. കടന്നു വന്നപ്പോൾ ആ ദേവദാസനോട് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്റെ ഭവനത്തിൽ പെന്തക്കോസ് പറയരുത്, ദൈവത്തെ ഓർത്ത് എന്നോട് സ്നാനം പറയരുത്, ഇതൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞാൽ ഒരു പ്രീകൺസീവ്ഡ് ഐഡിയയോടുകൂടെ ഞാൻ ഇത് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇതിൽ റിഗ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും എന്നോട് പറയരുതെന്ന് പറഞ്ഞു. ആ ദേവദാസൻ എനിക്ക് അദ്ദേഹത്തോട് ഇന്നും വലിയ സ്നേഹവും ബഹുമാനമാണ്. ഒരിക്കൽ പോലും സ്നാനത്തെക്കുറിച്ചോ പെന്തക്കോസ് അനുഭവത്തെക്കുറിച്ചോ എന്നോട് പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു, ഈ പട്ടണത്തിന്റെ നടുക്ക് ദൈവം എനിക്കൊരു ഭവനം തന്നെങ്കിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്ന, ഭാരത്തിലായിരിക്കുന്ന, കഷ്ടപ്പെടുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് ഈ ഭവനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നു തരാൻ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ചില നാളുകൾ ഞാൻ ആ പെന്തക്കോസ്റ്റ് ചർച്ചിൽ കടന്നുപോയി സത്യാരാധനയുടെ മധ്യത്തിലിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ എന്റെ ഭവനത്തിന്റെ ഉള്ളിൽ തന്നെ സത്യാരാധന വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, പരസ്യാരാധന ക്രമം എടുത്തുവെച്ച് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ പിൻപറ്റുന്ന, നമ്മളെ വേട്ടയാടുന്ന ഒരു അന്ധകാര ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നില്ല. എന്നാൽ കർത്താവ് ശമര്യക്കാരിയോട് പറഞ്ഞതുപോലെ ദൈവം ആത്മാവാണ്, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പാപത്തിന്റെ പടുകുഴിയിൽ വീണ ജനം യേശുക്രിസ്തുവിനെ രക്ഷിതാവെന്ന വായിക്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുന്നു. എന്തിനാ ഇത് വായികൊണ്ട് ഏറ്റു പറയുന്നത്? പെന്തക്കോസ്തുകാർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിക്കും. ഇതിന് വാസ്തവമായിട്ടും വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. കാരണം ഈ ലോകം സാത്താന്റെ അധീനതയിലാണെങ്കിൽ, ഈ സാത്താന്റെ അധീനതയിൽ ജീവിക്കുന്ന നമ്മൾ ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താനെ ഉപേക്ഷിച്ചുവെന്ന് വായികൊണ്ട് പറയുകയും രക്ഷിതാവായിട്ട് ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു എന്ന് പറയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു റെക്കോർഡ് നമ്മുടെ റെക്കോർഡ് പുസ്തകത്തിലെ സ്വർഗത്തിൽ എഴുതി വെക്കുകയും അന്നുവരെ നമ്മൾ ചെയ്ത സകല പാപവും യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകി നമ്മൾ വെടിപ്പുള്ളവരായി തീരുകയും ചെയ്യുന്നത്. ഇത് വളരെ ആവശ്യമാണ്. പലരും പറയും ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, പണ്ടേ രക്ഷിക്കപ്പെട്ട. അങ്ങനെയല്ല. സാത്താൻ കേൾക്കണം, യേശുവിനെ നീ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ഇന്നലെ വരെ നീ ജീവിച്ച നിന്റെ ജീവിതം ശരിയായിരുന്നില്ല എന്ന് നീ ഇപ്പോൾ മനസ്സിലാകുന്നു. റിയലൈസേഷൻ, ഇത് തന്നെയാണ് കർത്താവ് ഉപമയായിട്ട് പറഞ്ഞത്, മുടിയനായ പുത്രന്റെ ഉപമ. ഇതൊക്കെ നമ്മുടെ സമുദായ വിശ്വാസങ്ങളിൽ പറയുമ്പോൾ ഇതിന്റെ ആഴങ്ങൾ ആരും പറഞ്ഞു തരുന്നില്ല. അതിന്റെ ആഴങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഞാൻ ഇന്നലെ വരെ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ തെറ്റിപ്പോയി, ഞാൻ എന്റെ പിതൃഭവനം, സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഞാൻ വളരെ ദൂരെയായിപ്പോയി, എനിക്ക് നാശങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ സംഭവിച്ചെങ്കിൽ അതിന് കാരണം എന്റെ ജീവിതം ക്രമമില്ലാത്ത ജീവിതമാണ്, പാപത്തിൽ ഞാൻ ജീവിച്ചു. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം എടുത്ത് നോക്കിക്കേ. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, യഹോവ അവരെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുന്നവരെ ദൈവം സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സാത്താന്റെ അതീതനയിലായ ഈ ജീവിതങ്ങളെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും വലിച്ചുകൊണ്ടു പോകുന്നത് സാത്താനാണ്. പാപം ചെയ്യുന്നവര് സാത്താന്റെ വകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വരെ ഞാൻ ചെയ്തു, ദൈവത്തെ അറിയാതെ ജീവിച്ചു, ഞാൻ പാപത്തിൽ ജീവിച്ചു. എന്നാൽ ഇന്ന് ഞാൻ എന്റെ തെറ്റ് റിയലൈസ് ചെയ്യുന്നു. ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, ഇന്ന് തൊട്ട് നീയാണ് എന്റെ നാഥനും രക്ഷിതാവും എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുക വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈ പ്രക്രിയക്ക് പകരമാണ് 3 മാസത്തിൽ യാതൊരു വിവരമില്ലാത്ത കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയി സമുദായക്കാർ അതിന്റെ തലയിൽ വെള്ളം തളിച്ചിട്ട് വേറൊരാൾ അതിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യുന്നവര് സാത്താന്റെ വകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വരെ ഞാൻ ചെയ്തു, ദൈവത്തെ അറിയാതെ ജീവിച്ചു, ഞാൻ പാപത്തിൽ ജീവിച്ചു. എന്നാൽ ഇന്ന് ഞാൻ എന്റെ തെറ്റ് റിയലൈസ് ചെയ്യുന്നു. ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, ഇന്ന് തൊട്ട് നീയാണ് എന്റെ നാഥനും രക്ഷിതാവും എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുക വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈ പ്രക്രിയക്ക് പകരമാണ് 3 മാസത്തിൽ യാതൊരു വിവരമില്ലാത്ത കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയി സമുദായക്കാർ അതിന്റെ തലയിൽ വെള്ളം തളിച്ചിട്ട് വേറൊരാൾ അതിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ സാത്താനെ ഉപേക്ഷിച്ചു, ദൈവത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നത് അത് എത്ര മൗഢ്യമാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. യാതൊന്നും അറിയാത്ത ഒരു കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് ഒന്നാമത് ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കള്ളസത്യം ചെയ്യുകയാണ്. തോമസ് പറയുന്നു, ജേക്കബായ ഞാൻ. കുഞ്ഞിന്റെ പേര് ജേക്കബ് ആണെങ്കിൽ തോമസ് പറയുന്നു, ജേക്കബായ ഞാൻ. ദൈവത്തിന്റെ മുമ്പിൽ ദേവാലയത്തിൽ കടന്നു ചെന്ന് തന്നെ ഒരു കള്ളസത്യം ആദ്യം ചെയ്യാണ്. എന്നിട്ട് ആ കുഞ്ഞിനു വേണ്ടി പറയുകയാണ്, ഞാൻ സാത്താനെ ഉപേക്ഷിച്ചു, ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന്. ഇത് എങ്ങനെ ശരിയാകും? എന്നാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഒരുവൻ ഇത് മനസ്സിലാക്കിയിട്ട് തെറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നത്, എന്റെ ജീവിതത്തിൽ ദുര്യോഗങ്ങൾ വന്നത്, എന്റെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ വന്നത്, അതിന് കാരണം ഞാൻ പാപത്തിൽ ജീവിച്ചു, ദൈവത്തെ അറിയാതെ ഞാൻ ജീവിച്ചു, ഞാൻ ദൈവത്തിൽ നിന്ന് വഴിവിട്ട് ഒരുപാട് ദൂരം പോയി, അതാണ് എന്റെ കഷ്ടത്തിന് കാരണം, അതാണ് മുടിയനായ പുത്രൻ പറയുന്നത്. അപ്പൊ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. ആ തെറ്റ്, അങ്ങനെ നമ്മൾ തെറ്റിപ്പോയി എന്നുള്ള റിയലൈസേഷൻ, അതിനെക്കുറിച്ച് നമ്മൾക്കൊരു അനുതാപം, റിപ്പന്റൻസ്, റിയലൈസ് ചെയ്ത് റിപ്പെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുക, ആക്സെപ്റ്റ് ക്രൈസ്റ്റ്. ലോകത്തെ ഞാൻ വിട്ടു, എന്റെ പാപജീവിതം ഉപേക്ഷിച്ചു, ഞാൻ ക്രിസ്തുവിനെ എന്റെ ഉള്ളത്തിൽ സ്വീകരിച്ചു. ഇതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഈ സത്യവേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഒരുവൻ വീണ്ടും ജനനം കൂടാതെ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. അത്രയും വ്യക്തമായിട്ട് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഈ ലോകത്തെ ഉപേക്ഷിച്ചു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, ഒരിക്കൽ നീ നിന്റെ അമ്മയിൽ നിന്ന് ജനിച്ചെങ്കിൽ രണ്ടാമത് നീ ക്രിസ്തുവിൽ ജനിക്കുകയാണ്. ക്രിസ്തുവിൽ ജനിക്കുന്ന നീ ക്രിസ്തുവിനെയാണ് ധരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉള്ളത്തിൽ ജനിച്ചെങ്കിൽ, ക്രിസ്തുവിൽ വേരൂന്നി വളർന്നെങ്കിൽ ക്രിസ്തുവിന്റെ ഫലം കായ്ക്കണം. എനിക്കിന്ന് നല്ല ചങ്കൂറ്റത്തോടെ ഈ സമുദായ വിശ്വാസക്കാരോട് ചോദിക്കാൻ കഴിയും, ഇതാണോ നമ്മൾ കാട്ടിക്കൊടുക്കുന്ന ക്രിസ്തു? ഈ ക്രിസ്തുവിനെയാണോ നമ്മൾ നമ്മുടെ കൂടെയുള്ള ബാക്കി ആളുകൾക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? ഇന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കണ്ടാൽ അവർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ? ഒരു ക്രിസ്തുവിനെ നമ്മൾ ദുഷ്പേരല്ലേ ഉണ്ടാക്കുന്നത്? എനിക്കറിയാം, കോട്ടയത്തടുത്തൊരു പള്ളിയുണ്ട്, അവിടെ കഠാരി കൊണ്ട് ത്രോണോസെ വെച്ചിട്ട് കുർബാന ചൊല്ലുന്നത്. അതാണോ ക്രിസ്തു കാണിച്ച മാർഗം? ഞാൻ സൽഗുണ സമ്പൂർണനായതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടു പഠിപ്പിൻ, അതാണ് ക്രിസ്തു പറഞ്ഞത്. ഞാൻ സൗമ്യതയുള്ളവനായതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടു പഠിപ്പിൻ. ശത്രുവിനെ സ്നേഹിക്കുക, 70 വട്ടം ക്ഷമിക്കുക, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ഈ ക്രിസ്തുവിനെയാണോ ഇന്ന് നമുക്ക് മാതൃകയായിട്ടുള്ളത്? അല്ല. ഇന്ന് നമ്മുടെ ക്രിസ്തു ആരാണ്? കണ്ണാടിക്കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്ന ക്രിസ്തു, നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഇലക്ട്രിക് ലൈറ്റിന്റെ മുമ്പിൽ ആ പ്രകാശത്തിൽ കഴിയുന്ന ക്രിസ്തു. വാസ്തവമായിട്ട് ഞാൻ പറയട്ടെ, ആ ഇലക്ട്രിക് ലൈറ്റിന്റെ ബൾബിന്റെ പ്രകാശമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം നമ്മൾ ഇരുട്ടിലാണ് കഴിയുന്നത്, ഇരുട്ടിലാണ് ജനം കഴിയുന്നത്. പാപം ചെയ്തു ദൈവതേജസ് നഷ്ടപ്പെട്ട ജനം ഇന്ന് ഇരുട്ടിന്റെ അവസ്ഥയിലാണ് കഴിയുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് വെളിച്ചമുണ്ടാകട്ടെ, ആദത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി, നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും വേർപിരിച്ചു. സൃഷ്ടിച്ചപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു എന്നാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് വസിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഒരുപാട് പേരെ ജീവിതത്തിൽ ഇരുളിന്റെ അവസ്ഥയിൽ കഴിയുകയാണ്. കുടുംബ ജീവിതത്തിൽ സമാധാനമില്ല, കിട്ടുന്ന മണം മുഴുവൻ മദ്യശാലകളിൽ, ഹയർ എഡ്യൂക്കേഷൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട് ഞാൻ ഈ മാർഗം സ്വീകരിച്ചു? പണ്ട് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞ പോലെ ഒരു ചോദ്യം, നീ ഈ മാർഗം, ഈ മതം മാറ്റത്തിന് കാരണം എന്താണ്? ഇതൊരു മതം മാറ്റത്തിന്റെ മാർഗമല്ല, ഇതൊരു മനം മാറ്റത്തിന്റെ മാർഗമാണ്. ഇത് മാനസാന്തരത്തിന്റെ മാർഗമാണ്. ഒരു വ്യക്തിക്ക് ആത്യന്തികമായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ലെങ്കിൽ എത്ര കൊന്ത ചൊല്ലിയാലും, എത്ര കുർബാന ചൊല്ലിച്ചാലും, എത്ര മെഴുകുതിരി കത്തിച്ചാലും, എത്ര വെടിക്കെട്ട് നടത്തിയാലും യാതൊരു ഗുണവുമില്ല. മനപരിവർത്തനം മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയ എല്ലാ കണ്ടത്തിലല്ല, എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചില്ലെങ്കിൽ, ആരാടാന്ന് ചോദിച്ചാൽ എന്നാടാന്ന് ചോദിച്ചില്ലെങ്കിൽ, ധിക്കാരപൂര്യം മറുപടി പറഞ്ഞില്ലെങ്കിൽ, സമാധാനമില്ലാത്ത എനിക്ക് ഇന്ന് അറിയാതെ എന്തെങ്കിലും വാക്കിലൊരു പിഴവ് പറ്റിയാൽ എനിക്കിന്ന് സമാധാനമില്ല. എന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഹേമിക്കും, നീ അത് പറഞ്ഞത് ശരിയായില്ല. പാപത്തിൽ നിന്ന ഒരു വ്യക്തിയെ തന്റെ രക്തം കൊണ്ട് ക്രിസ്തു വീണ്ടെടുത്തെങ്കിൽ പിന്നെ ചെയ്യുന്നതാണ് പാപസംബന്ധമായി മരിച്ച ആ ശരീരത്തെ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ കുഴിച്ചിടുക എന്നുള്ളത്. പെന്തക്കോസ്തിൽ ചേരുക അല്ല സ്നാനം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ വേണ്ടി പാപസംബന്ധമായി മരിച്ച ശരീരത്തെ, ഇന്നലെ വരെ ഈ ജഡം പാപത്തിൽ ജീവിച്ചുവെങ്കിൽ ഇന്ന് ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ ജനിച്ചപ്പോൾ ഈ ജഡം മരിച്ചു, പാപസംബന്ധമായി മരിച്ചു, ഇനി അത് പാപത്തിൽ ജീവിക്കുന്നില്ല. ആ മരിച്ച ജഡത്തെ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ കുഴിച്ചിടുന്നതാണ് സ്നാനം. എല്ലാവരും ചോദിക്കും പെന്തക്കോസ് ചേർന്നോന്ന്. അങ്ങനെ ഒരു കാര്യമില്ല, പെന്തക്കോസ് ചേരുക എന്നൊരു കാര്യമില്ല. ഒരു വ്യക്തിക്ക് പെന്തക്കോസ് അനുഭവം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പുതിയ മാർഗത്തിൽ ജീവിച്ചേ മതിയാകൂ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, പാപസംബന്ധമായി മരിച്ച ഈ ജഡം ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ കുഴിച്ചിട്ടു. ഇനി എന്ത് സംഭവിക്കുന്നു? ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ വേണ്ടി ആ വെള്ളത്തിൽ നിന്ന് ഉയർത്തി നിൽക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിലുള്ളിടമായ തന്നെ നമ്മൾ ചിന്തിക്കണം. കൊലോസ്യ ലേഖനം 3:1 പറയും, ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിപ്പിൻ. പിന്നെ ലോകത്തിലുള്ള മനുഷ്യരെ പോലെ നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ, അടിക്കുമ്പോൾ തിരിച്ചടിക്കാനോ, ചീത്ത പറഞ്ഞാൽ തിരിച്ച് ചീത്ത പറയുവാനോ, പക പിണക്കം ഈർഷ്യ കോപം ഒന്നും നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ചിന്തിക്കുന്ന ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ. നമ്മുടെ ജീവിതത്തിന് പൂർണ്ണമായ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ സംഭവിക്കുമ്പോൾ പാപമോചനം കിട്ടി രൂപാന്തരം പ്രാപിച്ച നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് എന്ന അഭിഷേകം നമുക്ക് തരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം വീട്ടിൽ എൻ്റെ തിരുവല്ലയിലുള്ള നാട്ടിലിരിക്കുമ്പോൾ, എൻ്റെ നാട്ടിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെ വന്ന്, എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മകളാണ്. അപ്പൊ അവരൊക്കെ എന്നെ വളരെ സഹതാപപൂർവ്വമാണ് നോക്കുന്നത്. അടിച്ചു മിന്നി നല്ല മിടുക്കിയായിട്ട് കേരളത്തിൽ തലങ്ങനെയും വെലങ്ങനെയും നടന്ന അന്നാഖണ്ഡത്തിലൂടെ ഇപ്പൊ കാതും കഴുത്തും ഒക്കെ പറിച്ച് മുടിയൊന്നും ഡൈ ചെയ്യാതെ ജരാനരകൾ ബാധിച്ച് ഇപ്പൊ വേണ്ട ഒരു 21 ദിവസം ഉപവാസമിരിക്കുകയാണ്, എല്ലും തൊലിയുമായി, കഷ്ടം നിനക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള മട്ടിലാണ് ഇവർ എന്നെ നോക്കുന്നത്. അപ്പൊ ഞാൻ ഇവരെ നോക്കുന്നത്, ദൈവമേ ഇതൊക്കെ നശിച്ചു പോകുമല്ലോ, ഈ ആത്മാവൊക്കെ നിത്യ നരകത്തിലേക്കാണല്ലോ പോകുന്നതെന്ന് കണ്ടാണ് ഞാൻ ഇവരെ നോക്കുന്നത്. എന്തായാലും എന്നെ ഇങ്ങനെ സഹതാപപൂർവ്വം നോക്കിയ എന്റെ ഒരു സഹോദരിയോട് ഞാൻ ചോദിച്ചു, മോളെ നീ പരിശുദ്ധാത്മാവ് അഭിഷേകം എന്നുള്ളതിനെ കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നു? അപ്പൊ മാത്രം കുടുംബത്തിൽ ജനിച്ചു വളർന്നു കൊച്ചി പെൺമാപ്പിളയുടെ പാരമ്പര്യത്തിനുള്ള എന്റെ ഒരു കസിൻ സിസ്റ്ററിനോട് ഞാൻ ചോദിക്കുന്നത്. അവൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ട്, അത് ഒരു മോളിൽ നിന്ന് വരുന്ന ഒന്നും അല്ല, പക്ഷെ നമുക്ക് ഒരു വിൽ പവർ എന്നൊക്കെ പറയുന്ന ഒരു ശക്തിയില്ലേ, അങ്ങനെ ഒരു സാധനമാണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇതാണ് നിന്റെ സമുദായം പഠിപ്പിക്കുന്നതെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന എന്റെ ദൈവം വാസ്തവമായും ഇന്നും കരയുന്നുണ്ടാവും. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകരുന്നു. ഇത് ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ഈ അത്യന്ത ശക്തി ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി തരുമ്പോൾ നമ്മൾ അന്യഭാഷ അടയാളത്തോടുകൂടെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, അവൻ ദൈവത്തോട് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു. ഇത് വായിച്ചിട്ടില്ലാത്തവർ പറയുന്നു പെന്തക്കോസ് അനുഭവം എന്ന് പറയുന്നത് ഒരു മാസ് ഹിസ്റ്റീറിയാണ്, എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരുതരം ഹിസ്റ്റീറിയാണ് ഇവർ ഈ ബഹളം വെക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ മുറിയിൽ കടന്ന് വാതിലടച്ച്? റോമാ ലേഖനം 10:9 കൈവച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ട് നിന്റെ പാപം മോചിച്ചു കിട്ടിയെങ്കിൽ, നീ ദൈവത്തോട് ഈ പരിശുദ്ധാത്മാവെന്നൊരു ദാനമുണ്ടെങ്കിൽ ദൈവമേ അതെനിക്ക് തരണം എന്ന് എന്തുകൊണ്ട് അപേക്ഷിക്കുന്നില്ല? അപേക്ഷിച്ചിട്ട് നിനക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് നോക്ക്. ദോഷികളായ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് ഈ വചനത്തിൽ ഒരു വാഗ്ദത്തമുള്ളതാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ പാരമ്പര്യ വിശ്വാസത്തിൽ ബന്ധിക്കപ്പെട്ട്, പാരമ്പര്യം ഒരു ബന്ധനമാണ്. കാര്യം വ്യക്തമായിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നു, ദൈവം യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായി വന്നു. ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗം കഴിക്കുന്ന ഒരു പുരോഹിതനെ അല്ല നമുക്ക് വേണ്ടത്, എന്നേക്കും ജീവിക്കുന്ന ഒരു പുരോഹിതനായിട്ട് ക്രിസ്തു നമുക്ക് ഉണ്ട്. ആ ക്രിസ്തു ശ്രേഷ്ഠമായ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ പിന്നെ അവൻ പണിത സഭ അപ്പോസ്തോലിക അടിസ്ഥാനങ്ങളിൽ മേലാണ്. പിന്നെ പൗരോഹിത്യമില്ല, ന്യായപ്രമാണത്തിന് നീക്കം വന്നു. ന്യായപ്രമാണം കൂടാതെ പാപത്തെ നമ്മൾ അറിഞ്ഞില്ല. മോശയുടെ കാലത്ത് ജനത്തിന് സാത്വികമായ മാർഗങ്ങളിൽ കൂടെ കൊണ്ടുവന്ന് നിത്യജീവൻ അവകാശികളാക്കുവാൻ വേണ്ടി ദൈവം കൽപ്പലകയിൽ എഴുതി കൊടുത്ത പ്രമാണങ്ങളാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ അരുത് 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 എന്ന് പറഞ്ഞ കൽപ്പനകൾ ചെയ്യിച്ച് 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 പാപം നമ്മുടെ ശരീരത്തിൽ വസിച്ച് സാത്താൻ നമ്മുടെ പാപത്തിന് അടിമയാക്കിയെങ്കിൽ ആ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവ് മേടിക്കാൻ വേണ്ടിയാണ് പാപമില്ലാത്ത ക്രിസ്തു ജഡത്തിൽ മനുഷ്യനായി വന്നത്. ഉൽപ്പത്തി പുസ്തകം 3 എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ദൈവം ഭൂമി സൃഷ്ടിച്ചു, ഭൂമിയിൽ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു, സകല വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിട്ട് അതിന്മേൽ വാഴുവാൻ മനുഷ്യനോട് കൽപ്പിച്ചു. ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യൻ, പൊടിയിൽ നിന്ന് തന്റെ കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്ത മനുഷ്യനെ തന്റെ ബാക്കിയുള്ള സകല സൃഷ്ടികളിന്മേലും വാഴുവാൻ അധികാരം കൊടുത്തപ്പോൾ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട ആദമും അവയും ഏതെന്ന് പുറത്തായി. ഉൽപ്പത്തി പുസ്തകം 2:25 വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, അവർ ആണും പെണ്ണുമായി ഒരു ദേഹമായിരുന്നു. അവർ നഗ്നരായിരുന്നു, പക്ഷെ നാണം അറിഞ്ഞില്ല. എന്നാൽ അനുസരണക്കേട് കാണിച്ച് സാത്താൻ കൊടുത്ത അല്ലെ പാമ്പ് കൊടുത്ത ആ ഫലം തിന്നു കഴിഞ്ഞപ്പോൾ, ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറക്കുകയും അവർ നഗ്നരെന്നറിയുകയും ചെയ്തിരുന്നു. അതുവരെ അവരുടെ ജഡത്തിന്റെ കണ്ണ് തുറന്നിട്ടില്ല. അവരുടെ ജഡത്തെക്കുറിച്ചോ ജഡത്തിന്റെ ചിന്തകളെക്കുറിച്ചോ അവർ അവയറായിട്ടില്ല. അതുവരെയും അവരുടെ ആത്മീയ കണ്ണുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ അവരേതന്നെ കഴിഞ്ഞെങ്കിൽ അനുസരണക്കേട് കാണിച്ച്, ദൈവത്തോടുള്ള അനുസരണക്കേട് കാണിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, അവർ നഗ്നരെന്നറിഞ്ഞു. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, ആ നാളിൽ നിങ്ങൾ മരിക്കും. മരിച്ചില്ലല്ലോ, ആദമാവുകയും വീണ്ടും ജീവിച്ചിരുന്നു. യെസ്, ആത്മീയമായ ഒരു മരണം അവിടെ സംഭവിച്ചു, ജഡം അവിടെ ജീവിച്ചു. ആത്മാവ് മരിക്കുകയും ജഡം ജീവിക്കുകയും ചെയ്തു. ആ ജഡമാണ് ഇന്നും നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത്. ക്രിസ്തു എന്തിനു വന്നു? സാത്താൻ പാപം ചെയ്ത് ജീവിപ്പിച്ച ജഡത്തെ അവൻ സ്ത്രീയിൽ ജഡത്തിൽ തന്നെ പിറന്ന് ഉച്ചതൊട്ടുള്ളങ്കാൽ വരെ തകർക്കപ്പെട്ട് പാപം ചെയ്ത ചെയ്യാത്ത ഒരുവൻ പാപികളായ നമ്മളുടെ പാപത്തിന് വേണ്ടി, യെശയ്യാ പ്രവചനം 53:10 പറയുന്നു, അവൻ നമുക്ക് വേണ്ടി ഒരു അകൃത്യ യാഗമായി തീർന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഈ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപമല്ലായിക കൊണ്ട് കൂടെ കൂടെ കഴിക്കുന്ന യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുന്നില്ല. കൂടെ കൂടെ യാഗം കഴിക്കുന്നെങ്കിൽ സൽഗുണപൂർത്തി വന്നിട്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി എനിക്ക് ഹോമയാഗം വേണ്ട, ഇനി എനിക്ക് ഹനനയാഗം വേണ്ട. അപ്പോൾ കർത്താവ് യേശു പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രൻ വന്നു, ജഡത്തിൽ വന്നു. എന്തുവായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം? യെശയ്യാ പ്രവചനം 53 പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തിനവനെ ജഡത്തിൽ തകർത്തു? പാപം ചെയ്യാത്ത ഒരുവൻ തന്റെ ഓമന പുത്രൻ എന്തിനാണ് ജഡത്തിൽ തകർക്കപ്പെട്ടത്? ഞാനും നീയും പാപം ചെയ്ത് ജഡത്തിൽ ജീവിക്കുമ്പോൾ എനിക്കും നിനക്കും പകരമായിട്ട് ഒരു ജഡം തകർക്കപ്പെട്ടു. എന്റെയും നിന്റെയും ജീവിച്ച ആത്മാവിനെ ജീവിക്കാൻ വേണ്ടി പകരം അവൻ ഒരു ജീവൻ തന്നു. അവൻ ജീവൻ തന്നു നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ ഈ ജഡം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ജഡം തകർക്കപ്പെട്ടേ സാധിക്കുകയുള്ളൂ. വേറൊരു നിയമമില്ല. ബന്ധക്കോസ് ചെല്ലുമ്പോൾ കാതും കഴുത്തും എന്തിനാ പറിക്കുന്നത്? ബന്ധക്കോസിൽ അങ്ങനെ ഒരു നിയമമില്ല. കാതും കഴുത്തും പറിച്ച് അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിട്ടില്ല. പലരും ചോദിക്കും, എന്താ ഇതിട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ലേ എന്ന്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്റെ ജഡം മരിച്ചില്ലെങ്കിൽ ക്രിസ്തുവിന് അതിൽ ജീവിക്കാൻ കഴിയുകയില്ല. സാത്താൻ ഇന്ന് മനുഷ്യനെ ജഡത്തിൽ ജീവിപ്പിച്ച് ക്രിസ്തുവിൽ മരിച്ചവരായിട്ട് തീർത്തിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരണമെങ്കിൽ ഏതൻ തോട്ടത്തിൽ നടന്ന ആ പ്രക്രിയ റിവേഴ്സ് ചെയ്തേ പറ്റുകയുള്ളൂ. സാത്താൻ ജീവിപ്പിച്ച ജഡം മരിക്കണം, സാത്താൻ മൂലം മരിച്ച ആത്മാവ് ജീവിക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപസംബന്ധമായി മരിച്ച ആ ശരീരം കുഴിച്ചിട്ട് കഴിയുമ്പോൾ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ അവർ ഉയർത്തെഞ്ഞേറ്റ് വരുമ്പോൾ, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം തരുന്ന ദാനമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്ന മരിച്ച നമ്മളിൽ വീണ്ടും ദൈവം ആ ജീവൻ പകർന്നു. അത് നമ്മളെ നിത്യജീവന് അവകാശിയാക്കും. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവിനെ അയച്ചു തരും. അവൻ നിങ്ങളെ സത്യത്തിലും നീതിയിലും വഴി നടത്തും. ഒരു ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത വ്യക്തിക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരിക ബുദ്ധിമുട്ടാണ്. എനിക്കത് വ്യക്തമായിട്ട് അറിയാം. ഒരിക്കൽ എന്റെ ജോലിക്കാരി ഒരു സ്ത്രീ പെട്ടെന്ന് അവരെ ക്ഷോഭിച്ച് സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ശാന്തമാകാൻ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവരെ ക്ഷോഭിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്റെ ടെമ്പർ നഷ്ടപ്പെട്ടു. ഞാൻ അവരോട് ഉറക്കെ സംസാരിച്ചു. ഉറക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ കിടക്കുവാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പോയി. ദൈവത്തിന്റെ ആത്മാവ് എന്നെ വല്ലാതെ ഹേമിച്ച് എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന, എങ്ങനെ നിനക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയും? ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ ജനിച്ച് ക്രിസ്തു നിന്നിൽ ക്രിസ്തുവിൽ വേരൂന്ന് നീ വളരുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് എങ്ങനെയാണ് ഉറക്കെ അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കട്ടിലിരുന്ന് വാവിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഇനി ഒരിക്കലും എന്റെ വായിൽ നിന്ന് അങ്ങനെ വാക്കുകൾ വരില്ല, ദേഷ്യപ്പെടില്ല, ഞാൻ ഉറക്കെ സംസാരിക്കുകയല്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് ആ ദൈവത്തിൽ വേരൂന്നി വളരുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇതൊരു സത്യമാണ്. ഈ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാതെ ഇന്ന് ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ട് വായികൊണ്ട് ഏറ്റുപറയുകയും വാഗൊണ്ട് ഇങ്ങനെ പറയും, ദൈവമേ നീ പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം വിട്ടകന്നിരിക്കുന്നു. അവരുടെ ഭക്തിയോ മനപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകൾ അത്രേ. എന്തൊക്കെയോ കാണാതെ പഠിച്ച് ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയോ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. എന്താ പറയുന്നത് പോലും നമുക്കറിയത്തില്ല. എന്നാൽ അവൻ നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവും കൂടെ ചേർന്ന് ആത്മാവിൽ അവനെ ആരാധിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എന്താണെന്ന് അറിയത്തില്ല, ആർക്കും മനസ്സിലാകത്തില്ല. ആത്മീയ കൂട്ടായ്മ എന്താണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. ദൈവം പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും നമ്മളിൽ പകർന്നു തരുന്നു. ഈ അന്ത്യകാലത്ത് ഒരു ശിഷ്യന് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും കൃപകളും പ്രാപിക്കാതെ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഏദനിൽ നഷ്ടപ്പെട്ടു പോയ അധികാരം വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു ജഡത്തിൽ വന്നു എനിക്കും നിങ്ങൾക്കും പകരമായി മരിച്ചത്. അതുകൊണ്ടാണ് അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരെ അടുത്ത് വിളിച്ചിട്ട് ഭൂതങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും അധികാരവും ശക്തിയും കൊടുത്തത്. അതുകൊണ്ടാണ് അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞത്, പാമ്പിനെയും തെളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഇതൊന്നും നിങ്ങൾക്ക് ഒരു നാളും ഒരു ദോഷവും ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ക്രിസ്തു വന്ന് ഏദനിൽ മനുഷ്യന് നഷ്ടപ്പെട്ട അധികാരം അത് സാത്താനിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി കാൽവറിൽ അവൻ സാത്താന്റെ തലയെ തകർത്തു. നിങ്ങൾക്കറിയാമോ, ആ ജഡത്തിൽ വന്ന് ക്രിസ്തു, പാപമില്ലാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരമായി മരിക്കുമ്പോൾ അനുഭവിച്ച വേദന എത്രയാണെന്ന് അറിയാമോ? ആ ഗത്സമനയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ദൈവത്തിന്റെ ഓമന കുമാരൻ ആ ഗത്സമനയിൽ വന്ന് കവിണ് വീഴുകയാണ്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. അവൻ വാവിട്ട് കരഞ്ഞു. വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ആ ഗത്സമനയിലൂടെ ഒഴുകി. എന്റെ പ്രാണൻ മരണഭീതിയിലായിരിക്കുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. ജഡം ബലഹീനം, ആത്മാവ് ഒരുക്കമുള്ളത്. ആ ജഡം ഏൽപ്പിച്ചു കൊടുക്കുവാൻ, തകർക്കപ്പെടുവാൻ, കാൽവറിയിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന വേദന, മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നത് അവൻ അറിഞ്ഞിരുന്നു. കാൽവറയിൽ ആ പിടയുന്നത്, ആ വിയർപ്പുതുള്ളികൾ രക്തത്തുള്ളികളായി വീണത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടിയാണ്. ഈ പാപത്തിന് വേണ്ടി ക്രിസ്തു പരിഹാരമായെങ്കിൽ, ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റെടുക്കാതെ, ഏറ്റുപറയാതെ, രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കാതെ ഒരു വ്യക്തിക്കും നിത്യജീവൻ അവകാശിയാകുവാൻ കഴിയുകയില്ല. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് എത്തിച്ചേരുന്നില്ല. നിത്യജീവന്റെ മൊഴികൾ അവനിലുണ്ട്. അവനിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് എത്തിച്ചേരുന്നില്ല. ഏത് മെഴുകുതിരി കത്തിച്ചാലും, ഏത് വെടിക്കെട്ട് നടത്തിയാലും, എത്ര കുർബാന നടത്തിയാലും, എന്തെല്ലാം ഓഫീസ് ചൊല്ലിച്ചാലും, കുർബ മരിച്ചവരുടെ കല്ലറയിൽ കൊണ്ട് എത്ര ധൂപം വെച്ചാലും, അതൊന്നും ഒരു വ്യക്തിക്ക് നിത്യജീവനെ നേടിക്കൊടുക്കുന്നില്ല. ഒരു വ്യക്തി ഭൂമിയിലായിരിക്കുമ്പോൾ, അവൻ ജഡത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. മറിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതത്തിന് പരിവർത്തനം വരണം. അവൻ തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കണം. ആ തെറ്റിനെ റിപ്പൻറ്റ് ചെയ്യണം. ആ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ജീവിക്കുന്ന ഒരു ദൈവത്തെ രുചിച്ച് അറിയണം. വെറുതെ പോയി മുട്ടുകുത്തിയെന്ന് ആരെങ്കിലും പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റു ചൊല്ലുകയല്ല വാസ്തവമായും ക്രിസ്തീയ ജീവിതം. ഞാനും നിങ്ങളും എവിടെയായിരിക്കുന്നെങ്കിലും അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നവുമായിരിക്കുന്നു. ആഴ്ചയുടെ 6 ദിവസം തോന്നിവാസം ജീവിച്ചിട്ട് ശനിയാഴ്ച രാത്രി 12 മണി വരെ മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് ഞായറാഴ്ച രാവിലെ കുളിച്ചിട്ട് പോയി കുർബാന കൊണ്ടു കഴിയുമ്പോൾ ഒരു പാപമോചനം ലഭിക്കുന്നില്ല. നിങ്ങളുടെ പാപം നിങ്ങൾ പൂരിപ്പിക്കുകയാണ്, അല്ലാതെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നില്ല. വാസ്തവമായും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണമെങ്കിൽ പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കണം. ജഡത്തിന്റെ ഇച്ഛകളെ മരിപ്പിച്ചേ സാധ്യമാകുള്ളൂ. എന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് എന്തുകൊണ്ട് എന്റെ കുടുംബത്തിന് അവസ്ഥ വന്നെന്നുള്ളത് എനിക്ക് വ്യക്തമായി ഇന്നറിയാം. കാരണം പള്ളി പണിതെങ്കിലും പട്ടക്കാരെ വായിച്ചെങ്കിലും ബിഷപ്പന്മാരെ ആക്കിയെങ്കിലും അവർക്ക് എന്തെല്ലാം ബഹുമാനങ്ങൾ കൊടുത്തെങ്കിലും അതൊന്നും തന്നെ എന്റെ കുടുംബത്തിലെ വ്യക്തികളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിയില്ല. ഒരു ബിഷപ്പിനെ ആദരിച്ചുകൊണ്ടോ പട്ടക്കാരനെ ആദരിച്ചതുകൊണ്ടോ ഒരു കൺവെൻഷൻ നടത്തിയതുകൊണ്ടോ ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തിയതുകൊണ്ടോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നില്ല. വാസ്തവമായും ആ വ്യക്തിക്ക് ഒരു മനപരിവർത്തനം വേണം. മനപരിവർത്തനം, അതാണ് മാനസാന്തരം. അതുകൊണ്ടാണ് ക്രിസ്തു യേശു ക്രിസ്തു വന്നപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ തലവെട്ടി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവൻ പ്രസംഗിച്ചു തുടങ്ങി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. ഒരു മാനസാന്തരത്തിനെ കുറിച്ചാണ് ഒരു പെന്തക്കോസ് അനുഭവം പറയുന്നത്. മാനസാന്തരത്തിന്റെ അനുഭവം, മാനസാന്തരപ്പെട്ട ജീവിതം, ചിന്തയിലെ, വിചാരത്തിലെ, നോട്ടത്തിലെ, കേൾവിയിലെ, കാഴ്ചയിലെ, സംസാരത്തിലെ, വരവിലെ, പോക്കിലെ, സകലത്തിലും വിശുദ്ധമായ ജീവിതം, വേർപാട്, വിശുദ്ധി, അതാണ് പെന്തക്കോസ് അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തെ സത്യത്തിലോ ആത്മാവിലോ ആരാധിക്കുക. വേർപാടും വിശുദ്ധി, എവിടെ നിന്നാണ് വേർപാട്? സാത്താന്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ നിന്ന് വേർപെടുക. അതുകൊണ്ടാണ് പെന്തക്കോസ് വിശ്വാസത്തിൽ വന്ന് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ഒന്നിച്ചൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വേറെ ഓടുന്നത്. ഈ സമുദായത്തിലുള്ള പ്രിയപ്പെട്ടവർക്കൊന്നും കുഷ്ഠമുണ്ടായിട്ടോ അല്ലെ തൊട്ടുകൂടാഞ്ഞിട്ടോ അല്ല, വാസ്തവമായും ലോകത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനോടുകൂടെ ചേർന്നവർ അവരൊന്നിച്ചിരുന്ന് ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കേണ്ടതായിട്ട് വരുന്നു. വീണ്ടും മർത്തമ പള്ളിയിലോ യാക്കോബ പള്ളിയിലോ പോയിട്ട് പിന്നെ അവരുടെ പുസ്തകത്തിൽ നോക്കി വായിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ആത്മാവിൽ അവനെ ആരാധിക്കാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരും. പെന്തക്കോസ്തിൽ ചേർന്നതെല്ലാവരും പെന്തക്കോസ് അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ, ഒരു വേർപാടിന്റെ അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ, ജീവിതത്തെ ക്രമീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ വേർപെട്ട് ആരാധിച്ചു പോകും. അത് ആരുടെയും കുറ്റമല്ല, മറ്റൊരു മാർഗവുമില്ല. പുതിയ നിയമം എന്ത് പറയുന്നു? അത്യുന്നതനായ ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും എന്ന് പറഞ്ഞ കർത്താവിന് ഒരു 4 ഭിത്തിക്കകത്ത് വലിയ ദേവാലയം ഉണ്ടാക്കി അതിന്റെ ത്രോണോസിനകത്ത് പ്രതിഷ്ഠിക്കാൻ സാധിക്കുകയില്ല. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. എന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ പകർന്നു തന്ന് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം. ഇതിനകത്ത് വെറ്റമുറുക്കാനോ ബീഡി വലിക്കാനോ മദ്യപിക്കാനോ ഇതുകൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ വ്യവസ്ഥയില്ല, പ്രമാണമില്ല. ഒരു ദിവസം എന്നോട് ആരോ ചോദിച്ചു, ഞാനൊരു പോലീസ് ഓഫീസറെ കാണാൻ പോയി, എന്തോ ഒരു ഫംഗ്ഷൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ പോയതാ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സാർ വേലി തന്നെ വിളവ് തിന്നുകയാണോ? അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിഗരറ്റ് വലി നിരോധിച്ചിരിക്കുന്നുവെന്നും അത് നിങ്ങൾ നിയമം നടപ്പാക്കിയിട്ട് നിങ്ങൾ തന്നെ നിയമം തെറ്റിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് ഒരു ചിരി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ മാഡം അത് ചോദിക്കുമോന്ന് അറിയാൻ തന്നെയാണ് ഞാൻ വലിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊള്ളാം ഏതായാലും. ഞാൻ പറഞ്ഞു, സാർ ഇത് നിയമം എന്നുള്ളത് തന്നെയല്ല, അല്ലെങ്കിൽ തന്നെ ഇത് തെറ്റ. അതെന്താ മാഡം ഇത് തെറ്റെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സാറിന്റെ പള്ളിയിലെ മധുബായിൽ കയറിയിട്ട് അവിടെ നിങ്ങൾ വെച്ചമുറുക്കിയിട്ട് അവിടെ പോയി തുപ്പുമോന്ന് ചോദിച്ചു. ഇല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല, അതെങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ചോദിച്ചു, അതെന്താ ചെയ്യാൻ പറ്റാത്തെ? അത് വിശുദ്ധമല്ലേ? ഞാൻ ചോദിച്ചു, പള്ളിയുടെ മധുവ വിശുദ്ധമാണെങ്കിൽ ദൈവം വസിക്കുന്ന നിങ്ങളുടെ ശരീരം അതിലേറെ വിശുദ്ധമല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അശുദ്ധമാക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ വായ അശുദ്ധമാകുമല്ലേ? ആ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ദൈവം നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ, പുതിയ നിയമം വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലാക്കി തന്നിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. മദ്യപിക്കാൻ വ്യവസ്ഥയില്ല, പുകവലിക്കാൻ വ്യവസ്ഥയില്ല, ദൈവത്തെ ആരാധിക്കുന്ന നാവുകൊണ്ട് നമുക്ക് അനാവശ്യം പറയാൻ വ്യവസ്ഥയില്ല, കള്ളം പറയാൻ വ്യവസ്ഥയില്ല. ജീവിതത്തിന് ടോട്ടൽ ഒരു ഒരു ക്രമീകരണം ഇതില്ലാതെ പോയതുകൊണ്ടാണ് പള്ളി പണിതിട്ടും പട്ടക്കാരെ വായിച്ചിട്ടും ബിഷപ്പന്മാരെ സൽക്കരിച്ചിട്ടും എന്റെ കുടുംബത്തിൽ ഓരോ തലമുറയിലും ശാപം വേട്ടയാടിക്കൊണ്ടിരുന്നത്. വസ്തുവുമായിട്ട് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വരാത്ത ഓരോ ജീവിതത്തിനും ദൈവത്തിന്റെ കൈ ഭാരമായി വരും. അതിന് പോയിട്ട് വേറെ നേർച്ചയും കാഴ്ചയും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും ഓർക്കും, നാലണ കൊടുത്ത പ്രസാദിക്കുന്ന ദൈവമാണ് നമ്മുടേതെങ്കിൽ എത്ര എളുപ്പമാ. നാലണ കൊടുക്കുമ്പോൾ പ്രസാദിക്കുമെങ്കിൽ 50 പൈസ കൊടുക്കുമ്പം ഡബിൾ പ്രസാദമായിരിക്കും. 5 രൂപയാണെങ്കിലോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒരു കാലത്ത് ഞാനും ചെയ്തിരുന്ന, നേർച്ച ഇടണമെങ്കിൽ പേഴ്സിൽ ഇരിക്കുന്ന ഏറ്റവും കീറിയ 5 രൂപ എടുക്കും, നല്ല 5 രൂപ ഇടത്തില്ല. ഈ കീറിയ 5 രൂപയ്ക്കും ക്ലാവ് പിടിച്ച നാലണാ തൊട്ടിനും ഒന്നേകാൽ ചക്രത്തിനും എഴുതിയിരിക്കും പ്രസാദിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? വേദപുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കിക്കെ ഈ ദൈവം ആരാണെന്ന്. ഈ ദൈവം ഈ പ്രപഞ്ചത്തെ ഒരു വാക്കുകൊണ്ട് കൽപ്പിച്ചുളവാക്കിയെങ്കിൽ, സമുദ്രത്തിന് മണലുകൊണ്ട് അതിര് നിശ്ചയിച്ച ദൈവമാണെങ്കിൽ, ആ ദൈവത്തിന് നമ്മുടെ നക്കപ്പിച്ച വേണോ? ആ ദൈവം നശിച്ചു പോകുന്ന ജനത്തെ കണ്ടിട്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ അയച്ചത്. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ തന്നെ, നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത യേശു ക്രിസ്തു മാത്രം, വേറെ മധ്യസ്ഥനില്ല. ഒരു പുണ്യവാളനും നമ്മൾക്ക് നിത്യം ജീവൻ തരാൻ സാധിക്കയില്ല, ഒരു പുണ്യവാളത്തേക്കും നമ്മുടെ പാപം മോചിച്ചു തരുവാൻ സാധിക്കയില്ല. നമ്മുടെ പാപത്തിന് മറുവിലയായി നമുക്ക് പകരമായി ഒരു അതിർത്തി യാഗമായി തീർന്ന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിന് മാത്രമേ ഒരു വ്യക്തിക്ക് പാപമോചനവും നിത്യജീവനും ദാനമായി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. 500 ഏക്കറിന് മുകളിലുണ്ടായിരുന്നു കൊച്ചി പെൺമാപ്പിളയ്ക്ക്. 16 ഏക്കറിൽ പള്ളി പണിതു, 25 ഏക്കറിൽ സ്കൂൾ പണിതു. ധാരാളം സൽക്കർമ്മങ്ങൾ നാട്ടിലും ചെയ്തെങ്കിലും അവരവരുടെ ജീവിതം ക്രമപ്പെടാഞ്ഞുകൊണ്ട് അവർ ഈ കണ്ടെത്തിയ സത്യം അവർക്ക് രക്ഷയല്ല ശിക്ഷയായിട്ട് മാറി. എന്നാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, ആ ജീവിതത്തിന്, ആ കുടുംബത്തിലെ ജീവിതങ്ങൾക്ക് ശാപം അവരെ വേട്ടയാടിയെങ്കിൽ അതും എനിക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഞാൻ അന്വേഷിച്ചു. എന്തുകൊണ്ട് ഞാൻ ഇത് സംഭവിക്കുന്നു ആ കുടുംബത്തിനെന്ന് ഞാൻ അന്വേഷിച്ച് അനേക കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു. അനേക സത്യങ്ങളാണെന്ന് വെച്ചാൽ അനേക കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ അന്വേഷണം എല്ലാം എന്നെ കൊണ്ടൊന്ന് ഒന്നിലെത്തിച്ചു. ഞാൻ പറഞ്ഞില്ലേ, 96 ആയപ്പോൾ ഞാൻ സകല വിശ്വാസങ്ങളും വിട്ടു. അപ്പത്തിനും അടയ്ക്കും വേണ്ടി കണ്ടെത്തുന്ന ഒരു വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം. അതിനെ ഞാൻ ത്യജിച്ചു. ഞാൻ ഇനി എനിക്ക് ഒരു ദൈവവും വേണ്ട. എന്റെ ഭവനത്തിന്റെ ഉൾത്തരത്തിൽ ഞാൻ ഇരുന്നു. രാത്രിയിൽ എന്റെ കിടക്ക ഞാൻ കണ്ണുനീരുകൊണ്ട് നനച്ചു. ഇനി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, വാസ്തവമായും ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഈ സത്യത്തിലേക്ക് ദൈവം എന്നെ വഴി നടത്തി. ഞാൻ 1998 സെപ്റ്റംബർ 5 സ്നാന മണിമലയാറ്റിൽ പുത്തമറമ്പിൽ കണ്ടെത്തി ഞങ്ങളുടെ കുടുംബത്തിന് മുൻപിലുള്ള മണിമലയാറ്റിൽ സകല കുടുംബക്കാരെയും ദേശക്കാരെയും സാക്ഷി നിർത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഞാൻ ജലസ്നാനം ഏറ്റു. ഇന്ന് എന്റെ കുടുംബത്തിൽ അനേകർ സ്നാനപ്പെട്ടു. എന്റെ മാതാവ് സ്നാനപ്പെട്ടു, എന്റെ ഇളയ മകൻ സ്നാനപ്പെട്ടു, കൃപാവരെ ശുശ്രൂഷ ചെയ്യുന്നു. ലോകം തരാത്ത സമാധാനം ഇന്ന് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു സത്യമാണ്, ഇത് മാത്രമേ ഉള്ളൂ ഒരു സത്യം.